നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
നവംബർ 16 ഓസ്ട്രേലിയൻ വിസ നിയമങ്ങളിൽ നിരവധി മാറ്റങ്ങളാണ് നിലവിൽ വരുന്നത്. ഈ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കാനായി മെൽബണിലെ ഓസ്റ്റ് മൈഗ്രേഷൻ ആൻഡ് സെറ്റിൽമെന്റ് സർവീസസിലുള്ള എഡ്വേർഡ് ഫ്രാൻസിസ് ആണ് ഇപ്പോൾ SBS മലയാളത്തിനൊപ്പം ചേരുന്നത്. നമസ്കാരം സർ എഡ്വേർഡ് ഫ്രാൻസിസ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം ഡിജോ.
നമ്മൾ മുൻപ് പലതവണ സംസാരിച്ചിട്ടുള്ള വിസ മാറ്റങ്ങൾ തന്നെയാണ്, എങ്കിൽ പോലും നവംബർ 16 ഒരുപാട് മാറ്റങ്ങൾ ഒരുമിച്ച് നിലവിൽ വരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന കാര്യം ആദ്യം താങ്കൾക്ക് ചുരുക്കി ഒന്ന് സൂചിപ്പിച്ചു പോകാൻ കഴിയുമോ?
ഷോ. അപ്പോൾ ഈ നവംബർ 16 കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിൽ മേജറായിട്ട് വരുന്നത് ചേഞ്ചസ് നമ്മുടെ ഈ റീജിയണൽ വിസസിലാണ്. അപ്പം അതിൽ നോക്കുമ്പം നമ്മുടെ ചേഞ്ചസ് പോയിന്റ് സിസ്റ്റമിലുണ്ട്. അതേപോലെ നമ്മുടെ നേരത്തെ ഉള്ള വിസ സബ് ക്ലാസ് 489 റീജിയണൽ, അതുപോലെ 187 റീജിയണൽ പെർമനന്റ് എൻട്രി ആൻഡ് ഡയറക്റ്റ് എൻട്രി സ്ട്രീം, ഇത് അവർ റദ്ദ് ചെയ്തിട്ട് ഇതിന് പകരമായിട്ട് കൊണ്ടുവരുന്ന വിസയാണ് സബ് ക്ലാസ് 491 ആൻഡ് സബ് ക്ലാസ് 494. ഇത് രണ്ടും റീജിയണൽ വിസയാണ്. ഒന്ന് വൺ ഇസ് സ്പോൺസേർഡ് ബൈ ദ സ്റ്റേറ്റ് 491 or a family member living in regional area. Adubola subclass 494 it is sponsored by a regional employer.
Okay, adayathu pradhanapetta nagarangalil ninnu kudiyetam kududalayi regional area ilekku maattanulla sarkarinte shramam krithyamayi thodangunnathu november 16 aanu.
Absolutely, adoru nalla nalla thodakkava. Pinne idil kore occupations increase aayittundu, appo namukku oru nalla oru opportunity aayikku kore family members to help your family members.
Okay,
also allatha aalkarku apply cheyan vendi.
തീർച്ചയായും. എന്തായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ വിഷയങ്ങളെല്ലാം തന്നെ പലപ്പോഴായി നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്, എങ്കിലും സമഗ്രമായൊരു ചിത്രം നൽകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിൽ ഓരോ വിസകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സബ് ക്ലാസ് 491 എന്ന് പറഞ്ഞത് എന്താണ്, ആ വിസ എന്നും അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആ കാര്യം ഒന്ന് വിശദീകരിക്കാമോ?
ഷുവർ. അപ്പോൾ ഈ സബ് ക്ലാസ് 491 എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊരു സ്കിൽഡ് വർക്ക് പ്രൊവിഷണൽ റീജിയണൽ വിസയാണ്. അപ്പോൾ ഇതിൽ രണ്ട് സ്ട്രീംസ് ഉണ്ട്. ഒന്ന് ദി ഫാമിലി member who is living in regional area, that is regional designated area la thamasikina family member, they can sponsor their relatives in that category. Also the state or territory government in regional areas can sponsor these applicants. Appam idu permanent residency alla, idu or provisional visa ya 5 varshatheku with an option to transit to permanent residency after 3 years.
Okay,
pinna idu apply cheyyanengil applicant ne 45 വയസ്സിനെക്കാട്ടി കുറവായിരിക്കണം. പിന്നെ അവർക്ക് ആ മിനിമം സ്കോർ ഒരു 65 പോയിന്റും ആവശ്യമുണ്ട് ടു ലോഞ്ച് ദി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്. പിന്നെ ഇത് 504 ഓക്യുപ്പേഷൻസോളം ഉണ്ട്, 504 ഓക്യുപ്പേഷൻസ് ഉണ്ട്.
ഓക്കെ. അപ്പം ഒന്നുകിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഒരു ബന്ധു, അവിടെ താമസിക്കുന്ന ഒരു ബന്ധു നോമിനേറ്റ് ചെയ്തിരിക്കണം, സ്പോൺസർ ചെയ്തിരിക്കണം. അതാണ് ഈ വിസയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ. അപ്പൊ ഈ വിസ നമ്പർ സബ് ക്ലാസ് 494 ആണെങ്കിലോ?
വിസ സബ്ക്ലാസ് 494 ഇത് സ്കിൽഡ് എംപ്ലോയർ സ്പോൺസർഡ് വിസ സബ്ക്ലാസ്സാണ്. അപ്പം ഇത് നമ്മുടെ പ്രീവിയസ്ലി ഉള്ള 187 RSMS വിസ പെർമനന്റ് റെസിഡൻസി ആയിരുന്നു. ഇത് പെർമനന്റ് റെസിഡൻസി അല്ല. സബ്ക്ലാസ് 494 ഇസ് എ പ്രൊവിഷണൽ വിസ ഇതിൻ്റെ കാലാവധി 5 വർഷമാണ്. അപ്പം ഇത് 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് PR ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൽ പ്രധാനം നോക്കേണ്ടത് കുറേ ഓക്യുപ്പേഷൻസ് ഇതിലുണ്ട്. 650 ഓക്യുപ്പേഷൻസ് ഈ വിസ സബ് ക്ലാസ്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇൻ ടു എ ലോങ് ടേം ഓർ റീജിയണൽ ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ.
ഓക്കെ.
പിന്നെ ഇതിൻ്റെ പ്രധാനം മെയിൻ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്ലിക്കൻറ്റ് മസ്റ്റ് ബി അണ്ടർ 45 years ഓഫ് ഏജ്, ഇവർക്ക് കോമ്പറ്റൻറ്റ് ഇംഗ്ലീഷ് ആവശ്യമുണ്ട്, അതായത് IELTS equivalent score of 6 in each, either in IELTS, PTE or its equivalent. പിന്നെ 3 വർഷം ഫുൾ ടൈം റിലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസും ആവശ്യമുണ്ട്, പോസിറ്റീവ് സ്കിൽ അസസ്മെൻറ്റും, പിന്നെ റീജിയണൽ സർട്ടിഫിക്കേഷൻ ബോർഡിൻ്റെ അപ്രൂവൽ ആവശ്യമുണ്ട്. പിന്നെ നേരത്തെ പോലെ ലേബർ മാർക്കറ്റ് ടെസ്റ്റും പിന്നെ സാഫ് ലെവി സ്കിൽസ് ഓസ്ട്രേലിയ ഫണ്ട് ലെവിയും ഇതിന് പേ ചെയ്യേണ്ടി വരും.
ഓക്കെ. ഇത് നേരിട്ട് അപേക്ഷിക്കാൻ കഴിയില്ല, മറിച്ച് ഒരു തൊഴിലുടമ സ്പോൺസർ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ, അങ്ങനെയാണോ?
കറക്റ്റ്. ഇത് ഡെസിഗ്നേറ്റഡ് ഏരിയാസിലുള്ള എംപ്ലോയേഴ്സ് മസ്റ്റ് സ്പോൺസർ ഫോർ ദിസ് വിസ.
ഓക്കെ. അപ്പോൾ ഈ രണ്ട് വിസയുടെയും കാര്യത്തിൽ 3 വർഷം കഴിയുമ്പോൾ പെർമനന്റ് റെസിഡൻസിക്ക് വേണ്ടി അപേക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാണ് പെർമനന്റ് റെസിഡൻസിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്, അതിനെന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ ഉള്ളത്?
ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സബ് ക്ലാസ് 491 494 ഇത് പ്രൊവിഷണൽ വിസാസാണ്. ഇതിൻ്റെ കാലാവധി 5 വർഷം. അപ്പോൾ ഇത് 3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഇഫ് ദി ആപ്ലിക്കൻ്റ് സ്റ്റിൽ കണ്ടിന്യൂസ് ടു ലിവ് ഇൻ ദ റീജിയണൽ ഏരിയ ആൻഡ് ഓൾസോ ദേ മേക്ക് 53,900 അതായത് മിനിമം സാലറി ലെവൽ അവർക്കൊരു ഒരു വർഷം ഉണ്ടെങ്കിൽ ദേ ക്യാൻ ദെൻ അപ്ലൈ ഫോർ പെർമനന്റ് റെസിഡൻസി ത്രൂ സബ് ക്ലാസ് 191 അതായത് പുതിയ വിസയാ which is going to be introduced in November 2022. അപ്പം ഇതിൽ മെയിനായിട്ട് നമ്മൾ ഒരു ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ആപ്ലിക്കൻറ്റ് 491 വൈഫായിരുന്നു കാണും മേ ബി ആഫ്റ്റർ ഗെറ്റിംഗ് ദ 491 വീസ ആ വൈഫിന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഈവൻ ഇഫ് ദി ഹസ്ബൻഡ് ഏൺസ് 53,900 പ്ലസ് ദി ഫാമിലി ലിവ്സ് ഇൻ റീജിയണൽ ഏരിയ ദി ഹസ്ബൻഡ് ക്യാൻ ബി ദ മെയിൻ ആപ്ലിക്കൻറ്റ് ഫോർ ദ നെക്സ്റ്റ് വീസ അപ്പം ഒരു വ്യത്യാസമുള്ളത് ഐദർ ഹസ്ബൻഡ് ഓർ വൈഫ് ഓർ ദ മെയിൻ ആപ്ലിക്കൻസ് ക്യാൻ ബി എ ഡിഫറെൻറ്റ് ആപ്ലിക്കൻറ്റ് വെൻ യു സീക്ക് ദ 191 വീസ
Okay.
All they have to meet is living in regional area and earn 53,900 for the past 3 years.
ഓക്കെ അതായത് ഇപ്പോൾ 491-ലോ 494-ലോ എത്തുന്ന ഒരാൾക്ക് ആ സമയത്തുള്ള പ്രൈമറി ആപ്ലിക്കൻ്റ് ആവണമെന്നില്ല പി ആറിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഉള്ള പ്രൈമറി ആപ്ലിക്കൻ്റ്
കറക്റ്റ്
നിർബന്ധമില്ല ഓക്കെ മറ്റെന്തെങ്കിലും നിബന്ധനകളുണ്ടോ ഇപ്പോൾ നേരത്തെ ഉള്ള ഇത്തരത്തിലുള്ള റീജിയണൽ വിസയിൽ ആ പ്രദേശത്ത് തന്നെ താമസിച്ചിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ എന്തൊക്കെയാണുള്ളത്
ഇപ്പം ഞാൻ ഇതുവരെ കേട്ട അനുസരിച്ച് ഇതിൽ കുറച്ച് 491 വീസയിലാണെങ്കിൽ യു ഏത് റീജിയണൽ ഏരിയയിലും നമുക്ക് പോയി താമസിക്കാൻ പറ്റും പക്ഷേ എൻ്റെ ഒപ്പീനിയനിൽ അതിനെപ്പറ്റി കുറച്ചും കൂടെ നമ്മൾ ക്ലാരിഫിക്കേഷൻ വെച്ചു ബിക്കോസ് വെൻ യു ലീവ് ഫ്രം വൺ റീജിയണൽ ഏരിയ ടു എ നെക്സ്റ്റ് റീജിയണൽ ഏരിയ നമ്മൾ നേരത്തെ പെർമിഷൻ ചോദിച്ചിരുന്നു അതിനെപ്പറ്റി വി ഹാവ് ടു വെയിറ്റ് ഫോർ സം മോർ ഇൻഫർമേഷൻ ടു ഫൈൻഡ് ഔട്ട് വെദർ വി വിൽ സ്റ്റിൽ റിക്വയർ പെർമിഷൻ ടു മൂവ് ബിറ്റ്വീൻ ടു റീജിയണൽ ഏരിയാസ് അപ്പം ലുക്ക് ഔട്ട് ഫോർ ദിസ് ന്യൂസ് ബട്ട് ആ ഒരു ഓപ്ഷൻ നമുക്കുണ്ട് യു ക്യാൻ ലിവ് ഇൻ എനി റീജിയണൽ ഏരിയ ടു അപ്ലൈ ഫോർ ദ നെക്സ്റ്റ് പാത്ത് വേ ഫോർ പെർമനന്റ് റെസിഡൻസി
ഓക്കെ പക്ഷെ 3 വർഷം ഈ റീജിയണൽ ഏരിയ തന്നെ താമസിച്ചാൽ ഏതെങ്കിലും റീജിയണൽ ഏരിയ തന്നെ താമസിച്ച് ജോലി ചെയ്താൽ മാത്രമേ പി ആറിന് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ പ്രധാനപ്പെട്ട സിഡ്നി മെൽബൺ പോലുള്ള നഗരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ താമസിച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ കഴിയില്ല അങ്ങനെയാണ് ഓക്കെ ഇതിലിപ്പം റീജിയണൽ ഏരിയ എന്നൊരു ഡെഫിനിഷനിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിരുന്നല്ലോ അടുത്ത കാലത്ത് എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ
ഓക്കെ നേരത്തെ ആക്ച്വലി നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വെദർ ഈ ഗോൾഡ് കോസ്റ്റ് പെർത്തൊക്കെ റീജിയണൽ ആണെന്ന് പറഞ്ഞു ഇപ്പം അത് ക്ലിയറായി ഇപ്പം ഗവൺമെൻറ് ഹാസ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ 3 മഹാനഗരം സിഡ്നി മെൽബൺ ബ്രിസ്ബൺ ഒഴിച്ച് എവറിഥിങ് എൽസ് കംസ് അണ്ടർ റീജിയണൽ ഏരിയ ഫോർ ദ പർപ്പസ് ഓഫ് അപ്ലൈയിങ് ഫോർ സബ് ക്ലാസ് 491 ആൻഡ് 494 വിസാസ്
അതായത് ഇനിയിപ്പോൾ സിഡ്നിയിലേക്കും മെൽബണിലേക്കും ബ്രിസ്ബനിലേക്കുമുള്ള കുടിയേറ്റം അല്പം കുറയുകയും അതിനു പകരം മറ്റ് നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റം കൂടാനും സാധ്യതയുണ്ട്
Absolutely, correct.
Okay. പ്രിയമുള്ള ശ്രോതാക്കളെ ഓസ്ട്രേലിയയിൽ നവംബർ 16 മുതൽ നിലവിൽ വരുന്ന വിസ മാറ്റങ്ങളെക്കുറിച്ചാണ് നിയമമാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് മെൽബണിൽ ഓസ്റ്റ് മൈഗ്രേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ് സർവീസിലുള്ള എഡ്വേർഡ് ഫ്രാൻസിസ് ആണ് ഇപ്പോൾ നമുക്കിപ്പം സംസാരിക്കുന്നത് സർ എഡ്വേർഡ് ഇതിനിപ്പോൾ ഒരു കാര്യം പ്രധാനപ്പെട്ട മാറ്റം കൂടി വരുന്ന താങ്കൾ ആദ്യം സൂചിപ്പിച്ചത് പോയിന്റ് നിലയിൽ വരുന്ന മാറ്റമാണല്ലോ ഓസ്ട്രേലിയൻ വിസയ്ക്ക് വേണ്ടിയുള്ള പോയിന്റ് നിലയിൽ പുതിയ രീതികൾ കൊണ്ടുവരുന്നുണ്ടല്ലോ അതെന്തൊക്കെയാണ്
ഓക്കെ ഇതിൽ കുറേ മാറ്റങ്ങളുണ്ട് ഈ പോയിന്റ് സിസ്റ്റമിൽ ഇറ്റ്സ് ആക്ച്വലി ഗുഡ് ഫോർ മെനി ആപ്ലിക്കൻസ് ബിക്കോസ് കുറേ പേർക്ക് ഇപ്പം ക്വാളിഫൈ ആവാൻ ചാൻസ് ഉണ്ട് മെയിനായിട്ട് നമ്മൾ നോക്കുമ്പം ഇപ്പോൾ ഒരു ആപ്ലിക്കൻറ്റിന് സ്കിൽഡ് സ്പൗസ് ഓർ ഡിഫാക്ടോ പാർട്ട്ണർ ഉണ്ടെങ്കിൽ നേരത്തെ 5 പോയിന്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതിന് 10 പോയിന്റ് പിന്നെ നേരത്തെ നമ്മൾ സബ് ക്ലാസ് 489 റീജിയണൽ സ്പോൺസർഷിപ്പും ഫാമിലി സ്പോൺസർഷിപ്പും 10 പോയിന്റ് ഉണ്ടായിരുന്നു അഫ്കോഴ്സ് ദറ്റ് വീസ ഇസ് നോ ലോങ്കർ ദേ ഫ്രം 16 ഇപ്പം ഈ പുതിയ 491 സ്റ്റേറ്റ്സ് നോമിനേഷൻ അല്ലെങ്കിൽ ഫാമിലി സ്പോൺസർഡ് വിസയിൽ 15 പോയിന്റ് ഉള്ളവുണ്ട് പിന്നെ നേരത്തെ STEM ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് 5 പോയിന്റ് ആയിരുന്നു ഇപ്പോൾ അവർക്ക് 10 പോയിന്റ് ഉള്ളവുണ്ട് ഞാൻ ഈ STEM ക്വാളിഫിക്കേഷൻസ് ഉദ്ദേശിക്കുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ബൈ റിസർച്ച് ഓർ എ ഡോക്ടറേറ്റ് ഡിഗ്രി ഫ്രം അൻ ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദറ്റ് ഈസ് ദറ്റ് ഇൻക്ലൂഡഡ് അറ്റ്ലീസ്റ്റ് 2 academic years ഇവിടെ പഠനം ഇൻ ദ റിലവൻറ്റ് ഫീൽഡ് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് STEM ഫീൽഡിലായിരിക്കണം അപ്പോൾ ഇവർക്ക് നേരത്തെ 5 പോയിന്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് 10 പോയിന്റുകളുണ്ട്
ഓക്കെ
പിന്നെ സ്കിൽഡ് സ്പൗസ് അല്ല എന്നാലും സ്പൗസിന് കോമ്പറ്ററ്റീവ് ഇംഗ്ലീഷ് ഉണ്ട് കോമ്പറ്ററ്റീവ് ഇംഗ്ലീഷ് ഉദ്ദേശിക്കുന്നത് വി ആർ ലുക്കിംഗ് ആറ്റ് 6 ഇൻ ഈച്ച് കമ്പോണൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ഈക്വലൻ്റ് ഇൻ ഐഎൽസ് ഓർ ഇൻ എ പി ടി ഓർ വ അവർക്കും 5 പോയിന്റ് ക്ലെയിം ചെയ്യാൻ പറ്റും പിന്നെ ഇനിയൊന്ന് ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കാനുള്ളത് നേരത്തെ ഈ പോയിന്റ്സ് ഇല്ലായിരുന്നു ഇഫ് യു ആർ സിംഗിൾ നോട്ട് മാരീഡ് or do not have a de facto partner avarku ipo 10 additional points kuda undu so this is actually a nalla oru scheme appo idil actually nokki kaniyana namaku kore peru last time qualify avatha avarku ipo ee pudhiya visa category il qualify avan chance undu
ഓക്കെ, പാർട്ട്ണർക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പോയിന്റ് ഉണ്ട്, അഥവാ പാർട്ട്ണർ ഇല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ ഇല്ലെങ്കിൽ പോലും അതിന് 10 പോയിന്റ് കിട്ടുകയും ചെയ്യും. തീർച്ചയായും, എന്തായാലും അതൊരു വളരെ വലിയൊരു മാറ്റമാണല്ലോ. ഏതൊക്കെ വിസകളായിരിക്കും ഈ ഒരു മാറ്റം ബാധിക്കുക, ഈ ഒരു പോയിന്റ് സിസ്റ്റത്തിലെ മാറ്റം ബാധിക്കുക?
ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ജനറൽ സ്കിൽസ് മൈഗ്രേഷൻ പോയിന്റ് സെറ്റ് കാറ്റഗറിയിൽ 189, 190, 491 ഇത് മൂന്നും പോയിന്റ് സിസ്റ്റം, ഈ മൂന്ന് വിസ കാറ്റഗറീസിലും ഈ പോയിന്റ് ബാധിക്കും.
ഓക്കെ, അപ്പം നിലവിലുള്ള മൈഗ്രേഷൻ അല്ലെങ്കിൽ നിലവിലുള്ള സ്കിൽഡ് മൈഗ്രേഷനെയും ഈ പുതിയ പോയിന്റ് സിസ്റ്റം ആയിരിക്കും ഇനിയിപ്പോൾ ബാധകമാകുന്നത്.
കറക്റ്റ്.
ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉള്ളത്, ഈ ഒരു വിസകളിൽ വരുന്നവർക്ക് ഇവിടെ ആരോഗ്യ ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടി വരില്ലല്ലേ പുതിയ വിസകളിൽ?
വേണ്ടി വരും. ബിക്കോസ് ഇപ്പം ഇതിലൊരു നല്ലൊരു ഐ മീൻസ് എ ബിഗ് അഡ്വാൻറ്റേജ്, ഇപ്പം നേരത്തെ നമ്മുടെ സബ് ക്ലാസ് 489 അപ്ലൈ ചെയ്യുമ്പോൾ മെഡിക്കെയറിലായിരുന്നു, വേറെസ് ഇതിനൊരു അട്രാക്റ്റീവ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ മീൻ ഫോർ സബ് ക്ലാസ് 491 സബ് ക്ലാസ് 494 കംപ്ലീറ്റ് മെഡിക്കെയർ ഗവൺമെൻറ് അതിന് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എ വെരി വെരി ഗുഡ് മൂവ്. അപ്പം ദിസ് വിൽ മോട്ടിവേറ്റ് മെനി പീപ്പിൾ ടു അപ്ലൈ ഫോർ റീജിയണൽ ഏരിയാസ്.
തീർച്ചയായും, എന്തായാലും താങ്കൾ ഈ പറഞ്ഞ പോയിന്റ് സിസ്റ്റത്തിൻ്റെ കാര്യമെല്ലാം കുറച്ചുകൂടെ വിശദമായി നമുക്ക് വെബ്സൈറ്റിൽ ഈ ഒരു ഇൻ്റർവ്യൂ നൽകുമ്പോൾ അതിനൊപ്പം നൽകാൻ കഴിയും. എന്തായാലും വളരെയധികം നന്ദി ശ്രീ എഡ്വേർഡ് ഫ്രാൻസിസ് ഈ ഒരു സാഹചര്യത്തിൽ ഈ പുതിയതായി വരുന്ന മാറ്റങ്ങളെക്കുറിച്ചെല്ലാം ഇത്ര സമഗ്രമായി വിശദീകരിച്ചതിനെ.
താങ്ക് യു ഡിജോ. ഡിജോ, ഞാൻ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ എവറി ആപ്ലിക്കൻ്റ് ഹാസ് ടു ഗെറ്റ് ഹിസ് കേസ് അസെസ്ഡ് ഓർ യു നോ ഡു ദെയർ ഓൺ ഡ്യൂ ഡെലിജൻസ് ബിഫോർ അപ്ലൈയിങ്. ഞാനിപ്പം പറഞ്ഞതെല്ലാം ഒരു ഇൻഫർമേഷനാണ്. അപ്പം ഇത് വെച്ചിട്ട് ആക്ച്വലി നിങ്ങൾ വെബ്സൈറ്റിലോ വേറെ എവിടെയെങ്കിലും കൺസൾട്ടൻസിൻ്റെ കീഴിൽ അവരുടെ അഡ്വൈസ് നേടിയിട്ട് വേണം നിങ്ങൾ.
തീർച്ചയായും.
ലൈക്ക്, ഷെയർ, കോമെന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.